നമസ്കാരം ശ്രീമതി മഞ്ജുള മാത്യൂസ്, SBS മലയാളം സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം.
നമസ്കാരം ഡിജു.
ഒരു കാലത്ത് മലയാളികൾ ആകാശവാണിയിലൂടെ മലയാളികൾ എല്ലാം കേട്ടിരുന്ന ഒരു പേരായിരുന്നു മഞ്ജുള മാത്യൂസ്. മലയാളികൾക്ക്, ഒരുപക്ഷെ കുറച്ച് പ്രായമുള്ള മലയാളികൾക്ക്, ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു പേര് കൂടിയാണിത്. ഇപ്പോൾ ഏറെ നാളായി എന്തായാലും ആകാശവാണി കേൾക്കുന്ന തന്നെ ആൾക്കാർ കുറഞ്ഞു, ഈ പേരും എന്തായാലും ആൾക്കാർ കേൾക്കാറില്ല. ഓസ്ട്രേലിയയിൽ എത്തിയിട്ട് റേഡിയോയുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഇപ്പോഴുണ്ടോ, അതോ ഓസ്ട്രേലിയയിൽ റേഡിയോയിൽ നിന്നെല്ലാം അകന്നു കഴിയുകയാണോ ഇപ്പോൾ?
അകന്നു കഴിയ തന്നെയാണ്, യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് വളരെ സങ്കടത്തോടെ തന്നെയാണ് പറയുന്നത്.
ഒരുപാട് നാളിന് ശേഷമാണെന്ന് തോന്നല്ലോ റേഡിയോ സ്റ്റുഡിയോയിലേക്ക് എത്തുന്നത്.
അതെ, പിന്നെ
SBS സ്റ്റുഡിയോയിലേക്ക് എത്തിയപ്പോൾ, ഈ സ്റ്റുഡിയോയിലെത്തിയപ്പോൾ എന്താണ് മനസ്സിലുള്ളതെന്ന് എന്നൊന്ന് പറയാമോ?
എനിക്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പള്ളിയിലോ അമ്പലത്തിലോ പോയാലുണ്ടാവുന്ന ഫീലിംഗ് ആണ്. ശരിക്കും ഒരു തരത്തിലുള്ള ഭക്തി. പിന്നെ സ്റ്റുഡിയോനൊരു പ്രത്യേക മണമില്ലേ, അതുമായിട്ടുള്ളൊരു ആത്മബന്ധം ഉണ്ടെന്ന് കൂട്ടിക്കോളൂ.
അപ്പൊ ഇവിടെ SBS സ്റ്റുഡിയോയിലേക്ക് ഇപ്പോൾ എത്തിയപ്പോൾ എന്താ മനസ്സിൽ ആ ഒരു ആത്മബന്ധമാണോ? കാര്യം സ്റ്റുഡിയോ ഒരുപാട് മാറിയിട്ടുണ്ടാവില്ല. ആകാശവാണിയിൽ 70s 80s ആയിരുന്നു ജോലി ചെയ്തിരുന്നത് അല്ലേ?
അതെ അതെ.
ഏത് കാലഘട്ടത്തിലായിരുന്നു അന്ന്?
അതെ, ഞാൻ ശരിക്കും 70s 70 മുതൽ 84 വരെ അവിടെ ഉണ്ടായിരുന്നു
ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ.
അതെ അതെ.
അന്നത്തേക്കാൾ ഒരുപാട് മാറിയിട്ടില്ലേ സ്റ്റുഡിയോയൊക്കെ?
കുറേയൊക്കെ വ്യത്യാസമുണ്ട്, കാണുമ്പോൾ തന്നെ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. ഞാനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ സ്റ്റുഡിയോൻ്റെ രണ്ട് ഭാഗത്തും ഇങ്ങനെ കുറേ ഡെക്കുകൾ ഉണ്ടാവും. ഒരു ഭാഗത്ത് ചലച്ചിത്ര ഗാനങ്ങളുടെയും പിന്നെ ഫില്ലറുകളുടെയും റെക്കോർഡുകൾ പ്ലേ ചെയ്യാനും, മറ്റേ വശത്ത് അന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളുടെ ടേപ്സ് പ്ലേ ചെയ്യാനും. പിന്നെ വിവിധ ഭാരതിയിലും ജോലി ചെയ്തിരുന്നു. അപ്പോൾ വിവിധ ഭാരതിയിലാണ് ജോലി എന്ന് വെച്ചാൽ പരസ്യങ്ങൾ റെക്കോർഡ് ചെയ്ത ടേപ്പുകൾ വേറെയും. പിന്നെ വ്യത്യാസങ്ങൾ പലതുമുണ്ട്. അന്നൊക്കെ നല്ല അച്ചടി ഭാഷയിൽ നല്ല സ്ഫുടതയോടും ഉച്ചാരണ ശുദ്ധിയോടൊക്കെയാണ് അനൗൺസ്മെൻറ്റ്. ഇന്ന് അതൊക്കെ മാറിയില്ലേ, ശരിക്ക് സംസാര ഭാഷയും ചിരിയും ബഹളവും അല്ലേ?
അല്ല, ഇപ്പൊ ഞങ്ങളൊക്കെ റേഡിയോയിൽ പറയുന്ന ഭാഷയ്ക്ക് സ്ഫുടത പോരാ?
അല്ല, സ്ഫുടത തീരെയുണ്ട്, ഡിജുന് പ്രത്യേകിച്ചിട്ടുണ്ട്. പക്ഷെ സാധാരണ കേൾക്കുമ്പോൾ ശരിക്കും സംസാര ഭാഷയിൽ തന്നെയല്ലേ ഇപ്പോ എല്ലാ റേഡിയോയിലും അങ്ങനെയാണല്ലോ.
അതെ അതെ, ശരിയാ. ആദ്യം പറഞ്ഞ അന്ന് കുറെ കൂടുതൽ ടേപ്പുകളും മറ്റും ഉപയോഗിച്ചിരുന്നു, ഇപ്പൊ മൊത്തം കമ്പ്യൂട്ടറിലായിരിക്കുന്നു. ആ ഒരു വ്യത്യാസമൊക്കെ കാണുമ്പോൾ പഴയ കാലമാണോ ഇപ്പോഴത്തെ കാലമാണോ റേഡിയോയിൽ നല്ലതെന്ന് തോന്നുന്നത്?
നല്ലത് ഏതാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ റേഡിയോയിൽ ഞാൻ ജോലി ചെയ്തിരുന്ന ഓരോ നിമിഷവും ഞാൻ വളരെ വളരെ എൻജോയ് ചെയ്തിട്ടാണ് ജോലി ചെയ്തിരുന്നത്. എനിക്ക് വളരെ വളരെ ഇഷ്ടമായിരുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ എത്രയോ ഈസിയർ ആയിരിക്കും. ഞങ്ങളൊക്കെ കുറേയും കൂടെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടി വന്നിരുന്നു, കാരണം സ്റ്റുഡിയോയിൽ ഒറ്റയ്ക്കായിരിക്കും, വേറെ സഹായത്തിനൊന്നും ആരുമില്ല. ഈ ടേപ്സ് പ്ലേ ചെയ്യാനും പിന്നെ കറക്റ്റ് ടൈമിന് ഒരു പരസ്യം അത് പ്രക്ഷേപണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്ക് കറക്റ്റ് ടൈമിന് തന്നെ പോകണമെന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പാട്ടുകൾ ഫെയ്ഡ് ഔട്ട് ചെയ്യാനും ഫെയ്ഡ് ഇൻ ചെയ്യാനും അങ്ങനെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പക്ഷെ അതൊക്കെ ഒരു സന്തോഷം തന്നെയായിരുന്നു.
അപ്പോൾ എന്തായാലും നമുക്ക് ആ പഴയ കാലത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെങ്കിൽ, 1970 മുതൽ 84 വരെയാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ പ്രവർത്തിച്ചതെന്നാണ് പറഞ്ഞത്.
അതെ.
അന്ന് ഈ ആകാശവാണിയിലേക്ക് എത്താനുണ്ടായ ഒരു സാഹചര്യം, ആകാശവാണിയിൽ ജോലിക്കായി എത്താനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു?
കുറച്ചും കൂടെ പിന്നോട്ട് പോവുകയാണെങ്കിൽ, ഞാൻ കോളേജ് കാലം കഴിഞ്ഞപ്പോൾ പോലും റേഡിയോ ആയിരുന്നു ഏക ആശ്രയവും വിനോദവും. ഇപ്പോഴും എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം, കസിൻസിൻ്റെ ഒപ്പമൊക്കെ റേഡിയോ ചുറ്റും ഇരുന്ന് ഹിന്ദി സിനിമയുടെ സൗണ്ട് ട്രാക്ക് കേട്ടതാണ്. പിന്നെ ഏത് ഭാഷയിലാണെങ്കിലും പാട്ട് ആസ്വദിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഹോബി. പിന്നെ അതുകൊണ്ട് തന്നെ റേഡിയോയിലെ ജോലി കിട്ടിയത് ശരിക്കും സ്വർഗം കിട്ടിയ മാതിരിയായിരുന്നു.
പാട്ടിലൂടെയാണോ റേഡിയോയിലേക്ക് എത്തിയത്?
ആയിരുന്നിരിക്കണം. ഞാൻ കുറച്ച് കാഷ്വലായിട്ട് ജോലി ചെയ്തിരുന്നു. പിന്നെ കോളേജിൽ പഠിക്കുമ്പോഴേ ഞാൻ റേഡിയോയിൽ ലളിതഗാനങ്ങൾ പാടാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റേഡിയോയിൽ ജോലി കിട്ടിയപ്പോൾ ശരിക്കും കാണാത്ത ഏതോ ദൂരത്ത് നിന്ന് കൊതിയോടെ കേൾക്കുകയും ആരാധിക്കുകയും ചെയ്ത വലിയ കലാകാരന്മാരെ കാണാൻ പറ്റുന്നത് തന്നെ വലിയ ഭാഗ്യമല്ലേ. അപ്പം അതുകൊണ്ട് ആകാശവാണിയിൽ ജോലി കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു ഞാനിപ്പോഴും.
അന്ന് ഈ പറഞ്ഞ പോലെ കാണാൻ വളരെ ദൂരത്ത് നിന്ന് കണ്ടിരുന്ന പലരെയും കൂടെ കാണാൻ കഴിഞ്ഞു, കൂടെ ജോലി എന്ന് പറഞ്ഞാൽ ആരൊക്കെയായിരുന്നു? അന്ന് ഒരുപാട് പ്രമുഖരുണ്ടായിരുന്ന ഒരു ആകാശവാണി കേന്ദ്രമായിരുന്നു കോഴിക്കോട് നിലയമെന്ന് കേട്ടിട്ടുണ്ട്. ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്. ആരൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്?
ഞാൻ ചേർന്ന സമയത്ത് തന്നെ അവിടെ ഉറൂബ് ഉണ്ടായിരുന്നു, പിന്നെ അക്കിത്തം, എൻ എൻ കക്കാട്, ജഗതി എൻ കെ ആചാരി, കെ രാഘവൻ, തിക്കോടിയൻ, അങ്ങനെ വലിയ വലിയ കലാകാരന്മാരുണ്ടായിരുന്നു. പിന്നെ ഖാൻകാവിൽ വി സുകുമാരൻ, മായാ നാരായണൻ, രാജം കെ നായർ, ഇവരൊക്കെ എൻ്റെ ഒപ്പം ജോലി ചെയ്തിരുന്നവരായിരുന്നു. സീനിയേഴ്സ് ആയിരുന്നു, എന്നാലും ഇവരുടെയൊക്കെ ഒപ്പം നാടകങ്ങളിലും ചിത്രീകരണങ്ങളിലും അങ്ങനെ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുമുണ്ട് ഞാൻ.
ആകാശവാണിയിൽ അനൗൺസർ ആയിരുന്നു എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഈ അനൗൺസർ എന്ന് പറയുമ്പോഴത്തേക്ക് നാടകങ്ങളും മറ്റും ഉണ്ടാകുമോ, അതോ പരിപാടികൾ അവതരിപ്പിക്കുക മാത്രമായിരുന്നു? എങ്ങനെ, എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്?
അല്ല, അനൗൺസർ ആയിരുന്നു എന്ന് പറഞ്ഞാലും ജോലിയുടെ ഒപ്പം തന്നെ പല പരിപാടികളിലും പങ്കെടുക്കേണ്ടി വരും. ഇപ്പോൾ നാടകത്തിൽ അതിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ നാടകങ്ങളിൽ അഭിനയിക്കാൻ വിളിക്കും. പിന്നെ ഞാൻ യുവവാണിയിൽ എപ്പോഴും പങ്കെടുക്കുമായിരുന്നു. അതിൽ കത്തുകൾ വായിക്കുക, കത്തുകൾ മറുപടിയും, ആ സമയത്തൊക്കെ യുവവാണിയിൽ കത്തുകൾ മറുപടിയും വളരെ പോപ്പുലറായിട്ടുള്ള പരിപാടിയായിരുന്നു. ഖാൻകാവിലും ഞാനൊക്കെ നിറയെ പ്രാവശ്യം കത്തുകൾ വായിക്കുന്ന അതിലൊക്കെ ഉണ്ടായിരുന്നു. നിറയെ റെസ്പോൺസും ഉണ്ടാവും ഇതിനൊക്കെ പരിപാടിക്ക്. അപ്പം പിന്നെ അതേമാതിരി ന്യൂസ് വായിക്കുമായിരുന്നു അത്യാവശ്യം. ചിലവരൊക്കെ ലീവിന് പോകുമ്പോൾ എന്ന് വെച്ചോളൂ. പിന്നെ ലളിത സംഗീത പാഠം അതിലൊക്കെ പങ്കെടുക്കുമായിരുന്നു.
ലളിതഗാനങ്ങളും മറ്റുമൊക്കെ ഒരുപാട് പാടുമായിരുന്നു റേഡിയോയിൽ തന്നെ?
അതെ അതെ അതെ, പാടിയിരുന്നു. ഞാൻ ഇൻവൈറ്റഡ് ഓഡിയൻസ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. പിന്നെ ആ ഇൻവൈറ്റഡ് ഓഡിയൻസ് എന്ന് പറയുമ്പോൾ അതിന് പുറമേ നിന്നും ആർട്ടിസ്റ്റിനെയൊക്കെ വിളിക്കുമായിരുന്നു. നല്ല പേര് കേട്ട വലിയ വലിയ ആർട്ടിസ്റ്റൊക്കെ വരുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവരുടെ ഒപ്പം തന്നെ പല പരിപാടിയിലും പങ്കെടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്.
അങ്ങനെ എന്തെങ്കിലും നല്ല ഓർമ്മകൾ ഉണ്ടോ? പ്രമുഖരായിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഒപ്പം പാടിയിട്ടുള്ള ഓർമ്മകളൊക്കെ ഉണ്ടോ?
ഉത്സവം പോലെ ശരിക്കും മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ് എനിക്ക് മ്യൂസിക് റെക്കോർഡിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പ്രത്യേകിച്ചും അത് വലിയ കാര്യമായിട്ട് പറയാനുള്ളത്, ഒരു പ്രാവശ്യം തൃശ്ശൂരിന്ന് ഇപ്പോൾ നമ്മുടെ മരിച്ചുപോയ സംഗീത സംവിധായകൻ ജോൺസൺ, പിന്നെ ഔസേപ്പച്ചൻ, പിന്നെ നമ്മുടെ രമേശ് നാരായൺ അവരൊക്കെ ഉണ്ടായിരുന്നു അതിൽ അക്കമ്പനിമെന്റ്സ് വായിക്കാൻ. ആ പ്രോഗ്രാമിൽ ഞാനും പാടിയിട്ടുണ്ടായിരുന്നു.
അതായത് അവർ വാദ്യോപകരണങ്ങൾ വായിക്കുകയും മഞ്ജുള മാത്യൂസ് പാടുകയും ചെയ്തിട്ടുണ്ട്.
അതെ അതെ, ശരിക്കും. അല്ല, എല്ലാവരും ചെറുപ്പമായിരുന്നു ഞങ്ങളൊക്കെ വളരെ. അതെ.
എന്തായിരുന്നു ജോൺസൺ മാസ്റ്ററും ഔസേപ്പച്ചനും ഒക്കെ എന്തൊക്കെയായിരുന്നു അന്ന് വാദ്യോപകരണങ്ങൾ വായിച്ചിരുന്നത്?
എന്റെ മനസ്സിൽ ജോൺസൺ ഗിറ്റാറും ഔസേപ്പച്ചൻ വയലിനും ആയിരുന്നു എന്നുള്ളതായിരുന്നു. അതേമാതിരി രമേശ് നാരായണൻ സിത്താറാണ് വായിച്ചത്. അതൊക്കെ പിന്നെയാണ് ഞാൻ ഓർത്തത്. പിന്നെയാണ് അവരും ഇങ്ങനെ സംഗീത സംവിധായകരൊക്കെ ആയത്. പക്ഷെ പിന്നെയാണ് അതൊക്കെ ഓർക്കുമ്പോൾ ഒരു രസം തന്നെ തോന്നി, അതൊക്കെ പാടാൻ പറ്റിയില്ലോ എന്ന്. അങ്ങനെ
അവരൊക്കെ വലിയ സംഗീത സംവിധായകരായി. അപ്പോൾ സിനിമയിലേക്ക് പോകണമെന്ന് തോന്നുകയോ അങ്ങനെ ഒരു അവസരങ്ങളിലേക്കൊന്നും പോയില്ലായിരുന്നു?
അങ്ങനെയൊന്നും ആശിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം.
ആഗ്രഹിക്കാത്തോണ്ട് തന്നെ പോകാത്തതാണ്?
എന്തോ അത് അങ്ങനെയൊന്നും തോന്നിയില്ല എനിക്ക്. അങ്ങനെ സിനിമയിലൊന്നും പാടണമെന്നൊന്നും തോന്നിയില്ല. വിളിച്ചിട്ടുമില്ല എന്ന് വെച്ചോളൂ.
ഇന്ന് കൂടെ ഉണ്ടായിരുന്നവരൊക്കെ സംഗീത സംവിധായകരായപ്പോൾ വിളിക്കാത്തതിന്റെ ഒരു കുറവായിരിക്കും തോന്നുന്നില്ല.
അതെനിക്കറിയില്ല. പക്ഷെ എന്തായാലും എനിക്ക് AR ജോലി ചെയ്ത് തന്നെ അവിടെയുള്ള ഓരോ നിമിഷവും എനിക്ക് സത്യം പറഞ്ഞാൽ രാവിലെ വന്ദേമാതരം പറയുന്നത് മുതൽ രാത്രി 11 മണിക്ക് ആ ജയ്ഹിന്ദ് പറയുന്നവരെയുള്ള ആ ജോലി സമയം വളരെ വളരെ സംതൃപ്തി തരുമായിരുന്നു.
എന്തായാലും നമുക്ക് അന്ന് പാടിയ ഒരുപാട് ലളിത ഗാനങ്ങളുടെ ഒരു കളക്ഷൻ തന്നെ മഞ്ജുള മാത്യൂസിന്റെ കയ്യിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കും. നമുക്ക് അതിൽ ഒരു ചെറിയൊരു പാട്ട് കേട്ട ശേഷം അഭിമുഖം തുടരാൻ വേണ്ടി.
ശരി ശരി.
ಧರ್ಮ ಪ್ರಚಾರ.